Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. പാപ്പായുടെ ത്രികാല പ്രാർത്ഥന സന്ദേശം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ഓഗസ്റ്റ് 18-ാം തീയതി ഞായറാഴ്ച മധ്യാഹ്നമായി. റോമ നഗരത്തിലെ വേനൽ ചൂടിനെ വകവയ്ക്കാതെ ആയിരങ്ങളാണ് വത്തിക്കാനിലേക്ക് പ്രവഹിച്ചത്. പാപ്പ ഫ്രാൻസിസ് നയിക്കുന്ന ത്രികാല പ്രാർത്ഥനയിൽ പങ്കെടുക്കുക, ഒപ്പം പാപ്പായെ നേരിൽ കാണുക, ഇതാണ് എല്ലാവരുടെയും ലക്ഷ്യം. വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ വിശാലമായ ചത്തുരത്തിലെത്തിയവർ അപ്പസ്തോലിക അരമനയുടെ 5-ാം നിലയിലെ 2-ാം ജാലകത്തിലേക്കാണ് ദൃഷ്ടികൾ പതിപ്പിച്ചു നിൽക്കുന്നത്. കാരണം അവിടെയാണ് പതിവായി പാപ്പ ത്രികാല പ്രാർത്ഥന ചൊല്ലാൻ പ്രത്യക്ഷപ്പെടുന്നത്. ത്രികാല പ്രാർത്ഥനാ സമയം അറിയിച്ചുകൊണ്ട് പത്രോസിന്റെ ബസിലിക്കായിലെ മണികൾ മുഴങ്ങി. ഇതാ പാപ്പ ഫ്രാൻസിസ് ജാലകത്തിൽ പ്രത്യക്ഷനായി. ജനങ്ങൾ കരഘോഷം മുഴക്കി. പാപ്പ കരങ്ങളുയർത്തി ഏവരെയും അഭിവാദ്യം ചെയ്തു. തുടർന്ന് സന്ദേശം നൽകി. ഞായറാഴ്ചത്തെ ആരാധനക്രമത്തിൽ ഉപയോഗിച്ച ഹെബ്രായരുടെ ലേഖന ഭാഗത്തെക്കുറിച്ചുള്ള വചന സമീക്ഷയോടെയാണ് പാപ്പ തന്റെ പ്രഭാഷണം ആരംഭിച്ചത്.
കാരി ഫ്രാറ്റെല്ലി എ സോറെല്ലെ, ബോൺജോർണോ. നെല്ല ലിറ്റുർജിയ ദി ഓജി അസ്കോൾട്ടിയാമോ ക്വസ്റ്റെ പരോലെ ദെല്ല ലെറ്റര അഗ്ലി എബ്രേ.
പ്രിയ സഹോദരങ്ങളെ, നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ ഓടിത്തീർക്കാം. വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായി ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓടാൻ. അവിടുന്ന് തനിക്കുണ്ടായ സന്തോഷം ഉപേക്ഷിച്ചും അപമാനം വകവയ്ക്കാതെയും കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. അങ്ങനെ ദൈവീക സിംഹാസനത്തിൻ്റെ വലത് ഭാഗത്തേക്ക് അവിടുന്ന് അവരോധിക്കപ്പെടുകയും ചെയ്തു. ഈ വിശ്വാസവത്സരത്തിൽ നാം ഏറെ ഊന്നൽ കൊടുക്കേണ്ട ചിന്തയാണിത്. ക്രിസ്തുവിൽ ദൃഷ്ടി പതിപ്പിച്ച് വിശ്വാസപൂർവ്വം നാം മുന്നോട്ട് ചരിക്കണം. കാരണം ദൈവത്തോടുള്ള നമ്മുടെ പുത്രസഹജമായ ബന്ധത്തിൽ നിന്നും ഉതിരുന്ന സമ്മതമാണ് വിശ്വാസം. സ്വർഗീയ പിതാവുമായുള്ള നമ്മുടെ ഈ പാരസ്പര്യത്തിൻ്റെ അല്ലെങ്കിൽ ബന്ധത്തിൻ്റെ ഏക മധ്യസ്ഥൻ ക്രിസ്തുവാണെന്നോർക്കണം. ഈ ലോകത്ത് മനുഷ്യരുടെ മധ്യ വസിച്ച ക്രിസ്തു ദൈവപുത്രനാകയാലാണ് നാം ദൈവമക്കളായി തീരുന്നത്. തുടർന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷ ഭാഗത്തിൽ നിന്നുമുള്ള മനസ്സിലാക്കാൻ അല്പം കഠിനമായ വചനഭാഗത്തെക്കുറിച്ചാണ് പാപ്പ ചിന്തകൾ പങ്കുവച്ചത്.
Ma la parola di Dio di questa domenica contiene anche una parola di Gesù che ci mette in crisi e che va spiegata.
വിശദീകരിച്ചില്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടാവുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നോ? അല്ല, ഭിന്നത എന്നാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ അർത്ഥമെന്താണ്? വിശ്വാസം ജീവിതത്തിന് മോടിയോ അലങ്കാരമോ അല്ല.
Vivere la fede non è decorare la vita con un po' di religione, come se fosse una torta e se la decora con la panna. No, la fede non è quello.
വലിയൊരു കേക്ക് ഉണ്ടാക്കി അതിൻ്റെ പുറമെ ക്രീം കൊണ്ട് അലങ്കരിക്കുന്നത് പോലെയാണ് വിശ്വാസം അല്ല. ജീവിതത്തിൽ സകലത്തിനും മാനദണ്ഡമായി ദൈവത്തെ സ്വീകരിക്കുന്നതാണ് വിശ്വാസം. എന്നാൽ ദൈവം ശൂന്യതയോ നിസ്സംഗതയോ അല്ല, മറിച്ച് അവിടുന്ന് നന്മയും സ്നേഹവുമാണ്. ആ സ്നേഹം വളരെ ക്രിയാത്മകവുമാണ്. ക്രിസ്തു ഈ ലോകത്ത് അവതരിച്ച് നമ്മോടൊത്ത് വസിച്ചതിനാൽ ഇനി നമുക്ക് ദൈവത്തെ അറിയില്ല എന്ന് പറയുവാനോ ദൈവത്തെ അറിയാത്തതുപോലെ ജീവിക്കാനോ സാധ്യമല്ല. ദൈവം അമൂർത്തമോ ശൂന്യമോ നാമമാത്രമോ ആയ ഒരു വ്യക്തിയല്ല. അവിടുന്ന് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മൂർത്തീഭാവമാണ്. അവിടുന്ന് എന്നും വിശ്വസ്തനാണ്. നമ്മുടെ ജീവൻ അവിടുത്തെ ദാനമാണ്. ആകയാൽ നാം ആ ദൈവസ്നേഹത്തിനനുസൃതമായി ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മെ പരസ്പരം ഖണ്ഡിക്കാൻ അല്ലെങ്കിൽ ഭിന്നിപ്പിക്കാൻ ക്രിസ്തു ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നമ്മിൽ സമാധാനവും അനുരഞ്ജനവും വളർത്താനാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്നാൽ ക്രിസ്തു വിഭാവനം ചെയ്യുന്ന സമാധാനം ശ്മശാനമൂകതയോ നിസ്സംഗതയുടെ നിർവികാരതയോ നിഷ്പക്ഷതയുടെ സമതുലിതാവസ്ഥയോ അല്ല. ക്രിസ്തു തരുന്ന സമാധാനം വെല്ലുവിളികളിലെ വിട്ടുവീഴ്ചയുമല്ല എന്നോർക്കണം. വലിയ ത്യാഗം ആവശ്യപ്പെടുമ്പോഴും എൻ്റേതായ താൽപ്പര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നാലും ജീവിതത്തിലെ തിന്മയും സ്വാർത്ഥതയും അകറ്റി നല്ലതും സത്യമായതും നീതിയുള്ളതും തിരഞ്ഞെടുക്കുന്നതാണ് ക്രിസ്തുവാനുകരണം, ക്രിസ്തുവിലുള്ള വിശ്വാസം. അങ്ങനെ വരുമ്പോഴാണ് ഭിന്നിപ്പുണ്ടാകുന്നത്. അത് അടുത്ത ബന്ധങ്ങളെയും ചിലപ്പോൾ അയൽപക്കങ്ങളെയും ചിതറിക്കാനുമിടയുണ്ട്. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ട വസ്തുത ഇതാണ്: വിഭജനത്തിൻ്റെ മൂലകാരണം ക്രിസ്തുവായിരിക്കണം. വിഭജിക്കുന്നത് ക്രിസ്തുവാണ്. വിഭജനത്തിനുള്ള മാനദണ്ഡം ക്രിസ്തുവിൻ്റേതായിരിക്കണം. നാം ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? ദൈവത്തിനും മറ്റുള്ളവർക്കും വേണ്ടിയോ അതോ എനിക്ക് വേണ്ടിയോ? സേവിക്കുവാനോ സേവിക്കപ്പെടാനാണോ? തന്നെ തന്നെ ഉയർത്തുന്നതിലോ അതോ ദൈവഹിതം നിറവേറ്റുന്നതിലാണോ എൻ്റെ സംതൃപ്തി? ഏതു വിധത്തിലാണ് നമ്മുടെ ജീവിതങ്ങൾ ക്രിസ്തുനാമത്തിൽ വീഴ്ചയ്ക്കും ഇടർച്ചയ്ക്കും കാരണമാകുന്നത്, വിവാദ വിഷയമായ അടയാളമാകുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ്. തുടർന്നുള്ള വചനധ്യാനത്തിലൂടെ വിശ്വാസത്തിന്റെ വളരെ പ്രായോഗിക തലങ്ങളിലേക്ക് പാപ്പാ പ്രവേശിച്ചു.
Dunque, questa parola del Vangelo non autorizza affatto l'uso della forza per diffondere la fede. È proprio il contrario. La vera forza del cristiano è la forza della verità e dell'amore.
വിശ്വാസ പ്രചരണത്തിന് അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ ബലപ്രയോഗം ഒരിക്കലും യുക്തമായ മാർഗമല്ല, മറിച്ചാണ്. അക്രമത്തിൻ്റെ എല്ലാ മാർഗങ്ങളും പരിത്യജിക്കുന്ന സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശക്തിയാണ് വിശ്വാസ ജീവിതത്തിൽ ക്രൈസ്തവൻ്റെ കരുത്ത്. വിശ്വാസവും അതിക്രമവും ഒരിക്കലും പൊരുത്തപ്പെടുകയില്ല. എന്നാൽ വിശ്വാസവും ധീരതയും പൊരുത്തപ്പെടുന്നവയാണ്. ക്രിസ്ത്യാനി ഒരിക്കലും അക്രമിയല്ല, എന്നാൽ അവൻ ധൈര്യശാലിയാണ്. ആ ധൈര്യം എളിമയുടെയും സൗമ്യതയുടെയും സ്നേഹത്തിൻ്റെയും കരുത്തിൽ നിന്നും ഉതിർക്കൊള്ളുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ക്രിസ്തുവാനുകരണത്തിൽ വിശ്വാസ ജീവിതത്തിൽ മറിയത്തിൻ്റെ മാതൃക മഹനീയമെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി.
Ma sua madre lo seguì sempre fedelmente, tenendo fisso lo sguardo del suo cuore su Gesù.
ക്രിസ്തുവിന്റെ സ്വന്തക്കാരിൽ പലരും അവിടുത്തെ ജീവിതശൈലിയെയും പരസ്യജീവിതത്തെയും അംഗീകരിച്ചില്ലെന്ന് നാം സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ അവിടുത്തെ അമ്മയായ മറിയം അത്യുന്നതനായ തൻ്റെ പുത്രനിൽ എന്നതുപോലെ അവിടുത്തെ ദിവ്യരഹസ്യങ്ങളിൽ എന്നും ഹൃദയമുറപ്പിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിച്ചു, അവിടുത്തെ പ്രവൃത്തികളെ അംഗീകരിച്ചു. മറിയത്തിൻ്റെ വിശ്വാസത്തിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കാരണം മറിയത്തിലൂടെയും അവിടുത്തെ സ്നേഹ സാന്നിധ്യത്തിലൂടെയുമാണ് ആദിമ ക്രൈസ്തവ സമൂഹം ഉടലെടുത്തത്. വിശ്വാസ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉയരുമ്പോൾ ക്രിസ്തുവിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു ചരിക്കാനുള്ള അനുഗ്രഹം തരണമേ എന്ന് പരിശുദ്ധ കന്യകാനാഥയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പാപ്പാ തന്റെ സന്ദേശ സൂക്തി വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചു പ്രസ്താവിച്ചു.
Ricordatevi questo. Seguire Gesù non è neutro, perché la fede non è una cosa decorativa, è forza dell'anima.
പ്രിയ സഹോദരങ്ങളെ, ഇത് നിങ്ങൾ എപ്പോഴും ഓർക്കണം. വിശ്വാസം വ്യക്തിജീവിതത്തിൻ്റെ വെറും അലങ്കാരമല്ല, മറിച്ച് ഊർജമാണത്. ആത്മാവിനെ ചലിപ്പിക്കുന്ന ക്രിയാത്മകമായ സ്നേഹോർജമാണത്. തുടർന്ന് മറ്റു നിയോഗങ്ങൾക്കായും പാപ്പ ഫ്രാൻസിസ് പ്രാർത്ഥിച്ചു. ഫിലിപ്പീൻസിലുണ്ടായ ഫെറി അപകടത്തിൽപ്പെട്ടവരെ പ്രത്യേകം അനുസ്മരിക്കാം. മരണമടഞ്ഞവരുടെ ബന്ധുമിത്രാദികൾക്ക് വേണ്ടിയും ഇനിയും വേദനയും ദുഃഖവും അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈജിപ്റ്റിനു വേണ്ടി ഇനിയും പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സമാധാന രാജ്ഞിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രിയ റോമാനിവാസികളെ, തീർത്ഥാടകരെ, ഏവർക്കും എൻ്റെ സ്നേഹാശംസകൾ. കാനഡയിലെ എഡ്മണ്ടോണിൽ നിന്നും വന്നിട്ടുള്ള പോളിഷ് ഗോത്രവംശജർക്ക് പ്രത്യേക ആശംസകൾ. വടക്കേ ഇറ്റലിയിലെ ബ്രിംപീല, ബെർഗമോ, ആൾട്ടമൂറ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഏവർക്കും, വിശിഷ്യ യുവജനങ്ങൾക്കും എൻ്റെ സ്നേഹാശംസകൾ. നല്ലൊരു ദിനത്തിൻ്റെ പ്രാർത്ഥന നിറഞ്ഞ ആശംസകൾ ഏവർക്കും അർപ്പിച്ചുകൊണ്ടാണ് തന്റെ സന്ദേശം പാപ്പ ഉപസംഹരിച്ചത്.
A tutti auguro buona domenica e un buon pranzo. Arrivederci.
തുടർന്ന് ജനങ്ങൾക്കൊപ്പം പാപ്പ ത്രികാല പ്രാർത്ഥന ചൊല്ലി.
Angelus Domini unciavit Mariae
et concepit Spiritus Sancto.
Ave Maria, gratia plena Dominus tecum. Benedicta tu in mulieribus et benedictus fructus ventris tui Iesus.
Santa Maria, Mater Dei.
പ്രാർത്ഥനയുടെ അന്ത്യത്തിൽ പാപ്പ ഏവർക്കും അപ്പസ്തോലിക ആശീർവാദം നൽകിയതോടെയാണ് ത്രികാല പ്രാർത്ഥന പരിപാടി സമാപിച്ചത്.
സിൻ നോമെൻ ഡോമിനി ബെനഡിക്റ്റും.
ex hoc nunc et usque in saeculum.
Aiutorum nostrum in nomine Domini,
qui fecit caelum et terra.
Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
എലിസബത്ത് രാജുവും സംഘവും ആലപിച്ചതാണ് ഈ ഗാനം. ഫാദർ സണ്ണി പുൽപ്പറമ്പലിന്റെ വരികളാണ്. സംഗീതം ജെറി അമൽദേവ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് പാപ്പ ഫ്രാൻസിസിന്റെ ത്രികാല പ്രാർത്ഥനാ പരിപാടിയാണ്.